നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
കഴിഞ്ഞ ഒരാഴ്ചയിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓസ്ട്രേലിയ പോയ വാരം പതുപോലെ വാർത്താസമ്പുഷ്ടമായ ആഴ്ചയാണ് കടന്നുപോകുന്നത്. രാഷ്ട്രീയ വാർത്തകളാണ് ഈ ആഴ്ച അധികവും കളം പിടിച്ചത്. വൺ നേഷൻ പാർട്ടിയുടെ അഭിപ്രായ സർവേകളിൽ കുതിച്ചുയർന്നതും നാഷണൽ പാർട്ടി നേതാവായി ഡേവിഡ് ലിറ്റിൽ പ്രൌഡ് സ്ഥാനം അരക്കെട്ടുറപ്പിച്ചതും അടുത്തയാഴ്ച ഇസ്രയേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനുള്ള മുന്നൊരുക്കങ്ങളും അതിനോടനുബന്ധിച്ചുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് വാർത്തകളിൽ ഇടം നേടിയത്. പിന്നെ RBI പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതും വലിയ വാർത്തയായി. മാത്രമല്ല, പെർത്തിൽ ഇൻവെസ്റ്റ് ഡേ റാലിക്കിടെ ബോംബേറ് നടത്തിയ ആൾക്കെതിരെ ഭീകരവാദ കുറ്റം ചുമത്തിയതും ഈ ആഴ്ചയിലെ പ്രധാന വാർത്തയായി. എന്തായാലും വിശദമായി പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. നാഷണൽ പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡ് നേതൃമാറ്റ ഭീഷണി അതിജീവിച്ചെങ്കിലും ലിബറൽ പാർട്ടിയുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. ലിബറൽ പാർട്ടി നേതാവ് സൂസൻ ലേയുമായി ലിറ്റിൽ പ്രൌഡ് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സഖ്യം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്താനായില്ല. വിദ്വേഷ പ്രസംഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് നാഷണൽ പാർട്ടി അംഗങ്ങൾ വോട്ടു ചെയ്ത രീതിയെ പ്രതിപക്ഷ നേതാവ് സൂസൻ ലേ വിമർശിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ലിബറൽ പാർട്ടിയുമായുള്ള സഖ്യം നാഷണൽ പാർട്ടി ഉപേക്ഷിക്കുകയാണെന്ന് ലിറ്റിൽ പ്രൌഡ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചത്. ലിബറൽ നാഷണൽ സഖ്യം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവെ നാഷണൽസ് പാർട്ടി അംഗങ്ങളെ ഷാഡോ മിനിസ്ട്രിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് സെനറ്റർ മാറ്റ് കാനവൻ ആവശ്യപ്പെട്ടു. സഖ്യകക്ഷികൾക്കിടയിലെ ഓരോ പാർട്ടിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.
respective leaders of the party should be free to put forward the people they'd like to serve in the shadow ministry without interference. So
the Liberals say they didn't know the crossing of the floor was occurring.
Okay, well, I can't comment on that. I didn't have those discussions. I think our position was pretty clear. It's also not the first time it's happened, as I said in this hallway a couple of weeks ago.
സഖ്യകക്ഷികൾക്കിടയിലെ ഈ തർക്കം മുതലെടുത്ത് പോളിൻ ഹാൻസന്റെ വൺ നേഷൻ പാർട്ടി വൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ്. കുടിയേറ്റ വിഷയങ്ങളിലെ നയങ്ങളും പ്രതിപക്ഷ സഖ്യത്തിലെ ഐക്യമില്ലായ്മയും വൺ നേഷൻ പാർട്ടി ഊർജ്ജമാകുന്നുണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന സർവേയിൽ വൺ നേഷൻ പ്രൈമറി വോട്ടുകൾക്ക് 26% എത്തിയിരുന്നു. മാത്രമല്ല, വൺ നേഷൻ നേതാവ് പോളിൻ ഹാൻസിന്റെ ജനപ്രീതി പ്രധാനമന്ത്രി ആൽബനീസിക്ക് മുകളിലാണെന്നും സർവേ സൂചിപ്പിക്കുന്നു. പല മേഖലകളിലും ലിബറൽ നാഷണൽ പാർട്ടികളെക്കാൾ മുന്നേറ്റം വൺ നേഷൻ കാഴ്ചവെക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. സൌത്ത് ഓസ്ട്രേലിയയിലെ മുൻ ലിബറൽ സെനറ്റർ കോറി ബെർണാഡി വൺ നേഷനിലേക്ക് ചേർന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അടുത്ത മാസം നടക്കുന്ന സൌത്ത് ഓസ്ട്രേലിയൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നേതൃത്വം ബെർണാഡി ഏറ്റെടുക്കും. കഴിഞ്ഞ ഡിസംബറിൽ നാഷണൽസ് പാർട്ടി വിട്ട ബെർണാബി ജോയ്സിന് പിന്നാലെ പ്രമുഖ നേതാക്കൾ വൺ നേഷനിലേക്ക് എത്തിയാൽ അത് ലിബറൽ പാർട്ടിക്കും നാഷണൽ പാർട്ടിക്കും വലിയ തിരിച്ചടിയാകും. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയ. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ഇറാൻ സർക്കാരിന്റെ അടിച്ചമർത്തലുകളിൽ പ്രതിഷേധിച്ചാണ് നീക്കം. 20 വ്യക്തികൾക്കും 3 സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് February 3 പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളുമാണ് ഓസ്ട്രേലിയൻ പട്ടികയിലുള്ളത്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾക്കും ആസ്തികൾക്കും ഓസ്ട്രേലിയയിൽ നിയന്ത്രണം വരുത്തും. ഇറാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IRGCA ഓസ്ട്രേലിയ 2025 നവംബറിൽ തന്നെ ഭീകരതയെ സഹായിക്കുന്ന സർക്കാർ സംവിധാനമായി പ്രഖ്യാപിച്ചിരുന്നു. മെൽബണിലെയും സിഡ്നിയിലെയും ജൂത കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ IRGC ആണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് സിഡ്നിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് വ്യക്തമാക്കി. പ്രതിഷേധങ്ങൾക്ക് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. February 9 ഹെർസോഗ് സിഡ്നിയിലെത്തുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി സിഡ്നിയുടെ ചില ഭാഗങ്ങളിൽ പൊതുസമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അടുത്ത രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടി. നഗരത്തിൽ ഒരേ സമയം വലിയ ജനക്കൂട്ടം എത്താൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് പറഞ്ഞു. ഹെർസോഗിനെ എതിർക്കുന്ന പ്രോ പാലസ്തീൻ ഗ്രൂപ്പുകളും December 14 ബോണ്ടായി ബീച്ചിലുണ്ടായ ആക്രമണത്തിൽ മരിച്ചവർക്കായി ഒത്തുചേരുന്നവരും നഗരത്തിലുണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
New South Wales Police are working with the Palestinian Action Group organisers about a protest location for the activities that they want to undertake. That's happening as we speak. We have got potentially, not potentially, we will have thousands of mourners and thousands of protesters as well as a visiting head of state all in the same city at the same time. And we've got a responsibility to keep people safe in those circumstances.
ഗാസയിലെ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ഹെർസോഗിന്റെ സന്ദർശനത്തിനെതിരെ ഓസ്ട്രേലിയയിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. അതേസമയം ഹെർസോഗിന്റെ സന്ദർശനം ലേബർ പാർട്ടിക്കുള്ളിലും ഭിന്നതകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഫെഡറൽ സംസ്ഥാന തലത്തിലെ നിരവധി നേതാക്കൾ ഹെർസോഗിന്റെ സന്ദർശനത്തിനെതിരായി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ ജനറലാണ് ഇസ്രായേൽ പ്രസിഡന്റിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചത്. ബോണ്ടായി ബീച്ചിലെ ജൂത ആഘോഷത്തിനിടെയുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും ഹെർസോഗ് സന്ദർശിക്കുന്നുണ്ട്. അനുസ്മരണ പരിപാടികളിലും പങ്കെടുക്കും. സ്കൂളുകളിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കുമെതിരെ കർശന നടപടിയുമായി ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ. പുതിയ ചട്ടപ്രകാരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന ജീവനക്കാരെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാരിന് സാധിക്കും. February 3 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. പബ്ലിക് സ്കൂളുകൾക്ക് പുറമെ ഇൻഡിപെൻഡന്റ് കാത്തലിക് സ്കൂളുകൾക്കും ഈ നിയമം ബാധകമാണ്. നിയമലംഘനം നടത്തുന്ന ജീവനക്കാരെ പുറത്താക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് നിർദ്ദേശിക്കാൻ റെഗുലേറ്ററായ ന്യൂ സൌത്ത് വെയിൽസ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അതോറിറ്റിക്ക് അധികാരം നൽകി. സ്കൂളിനുള്ളിൽ മാത്രമല്ല, പുറത്തോ സോഷ്യൽ മീഡിയയിലോ വിദ്വേഷം പ്രചരിപ്പിച്ചാലും നടപടിയുണ്ടാകും. പോലീസ് കേസോ വിചാരണയോ പൂർത്തിയാകുന്നതുവരെ കാത്തുനിൽക്കാതെ തന്നെ NESIക്ക് അന്വേഷണം നടത്തി നടപടിയെടുക്കാമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി പ്രീമിയർ പ്യുഎക്കാറിന്റെ വാക്കുകളിലേക്ക്.
This is a common sense change. The vast majority of schools this will never apply to. But it is important that the government sends a message to the parents of New South Wales that schools should always be safe places. And in order for those to be as safe as possible, we will crack down on hate speech in schools and the community.
ഓസ്ട്രേലിയയിലെ തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ രക്താർബുദം മൂലമുള്ള മരണനിരക്ക് 5 ഇരട്ടി അധികമാണെന്ന പുതിയ ഗവേഷണ റിപ്പോർട്ട്. ലുക്കീമിയ ഫൌണ്ടേഷൻ പുറത്തുവിട്ട പുതിയ ഡാറ്റയിലാണ് ഓസ്ട്രേലിയയിലെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് തദ്ദേശീയർ ചികിത്സാരംഗത്തും പരിചരണത്തിലും നേരിടുന്ന വലിയ വിവേചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്നതും കാരണം രോഗം ഗുരുതരമായ ഘട്ടത്തിൽ മാത്രമാണ് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നതെന്നും മതിയായ ചികിത്സ ലഭിക്കാത്തതും നിരക്കുയരാൻ കാരണമായി വിലയിരുത്തുന്നു. രക്താർബുദത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ജനങ്ങളിൽ എത്തിക്കാത്തത് വലിയ തിരിച്ചടിയാണെന്ന് ലുക്കീമിയ ഫൗണ്ടേഷൻ റിസർച്ച് ഹെഡ് ബിൽ സ്ട്രാവിസ്കി പറഞ്ഞു.
Blood cancers are not just one disease. There's 120 different types of blood cancers. And that means signs and symptoms can be quite unique, can differ from person to person. Without culturally appropriate information, without information getting to the hands of those living in regional and rural areas, it means not having the knowledge, the understanding of what to look for, that often leads to delays in diagnosis, the disease has progressed, and unfortunately it means poorer outcomes as well.
ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതായിരുന്നു ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന വാർത്ത. ഇതോടെ രാജ്യത്തെ പലിശ നിരക്ക് 3.85% ഉയർന്നു. റിസർവ് ബാങ്ക് വരുത്തിയ 0.25% വർദ്ധനവ് രാജ്യത്തെ 4 പ്രധാന ബാങ്കുകളും ഉപഭോക്താക്കളിലേക്ക് കൈമാറി. കഴിഞ്ഞ 2 വർഷത്തിനിടെ ആദ്യമായാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കാനാണ് ഈ തീരുമാനമെന്നും റിസർവ് ബാങ്ക് മോണിറ്ററി പോളിസി ബോർഡ് അറിയിച്ചു. സർക്കാർ ചെലവുകളല്ല പണപ്പെരുപ്പം ഉയരാൻ കാരണമെന്നും സ്വകാര്യ മേഖലയിലെ ഉപഭോഗം വർദ്ധിച്ചതാണെന്നും റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഉടനെങ്ങും പലിശ കുറയില്ല എന്നും റിസർവ് ബാങ്ക് ഗവർണർ മിഷർ ബുള്ളക് അറിയിച്ചു. ബാങ്കിന്റെ ലക്ഷ്യമായ 2 മുതൽ 3% താഴാൻ 2028 വരെ സമയമെടുത്തേക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും തൊഴിൽ വിപണിയെ സംരക്ഷിക്കുന്നതിനുമുള്ള ബാങ്കിന്റെ സ്വതന്ത്രമായ അധികാരം പ്രധാനമാണെന്നും അവർ പറഞ്ഞു.
In many ways, the position we're in, although everyone's talking about it quite negatively, it's actually quite positive. The reason we're in this position is because the labour market is still doing really well. And it's stabilised, and it's stabilised at a relatively low unemployment rate. This is good news.
പെർത്തിൽ ഇൻവേഷൻ ഡേ റാലിക്കിടെ ബോംബേറ് നടത്തിയ ആൾക്കെതിരെ പോലീസ് ഭീകരവാദ കുറ്റം ചുമത്തി. ഓസ്ട്രേലിയ ഡേ ആയ ജനുവരി 26 ആദിമവർഗ വിഭാഗ സംഘടനകൾ നടത്തിയ റാലിക്ക് നേരെ ബോംബെറിഞ്ഞത്. റാലിയിൽ 2500 ആളുകൾ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരാൾക്ക് നേരെ ഭീകരവാദ കുറ്റം ചുമത്തുന്നതെന്ന് പ്രീമിയർ പറഞ്ഞു. 31-കാരനെതിരെയാണ് ഭീകരവാദ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.